ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ കഠിനമായ കാട്ടുതീയെ തുടർന്ന് വായുമലിനീകരണം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ മലിനമായ വായു എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേക്കുറിച്ചാണ് മേഖലയിലെ വിദഗ്ധനുമായി എസ് ബി എസ് മലയാളം സംസാരിക്കുന്നത്. മെൽബണിൽ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് സർവീസസ് വിഭാഗത്തിലുള്ള ജോൺസൺ കാണൂക്കാടൻ ചേരുന്നു. നമസ്കാരം ശ്രീ ജോൺസൺ കാണൂക്കാടൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ടു ഓൾ മലയാളം ലിസണേഴ്സ്, താങ്ക് യു ഡൽഹി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
ജോൺസൺ, ഇവിടെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വളരെ പുകപടലങ്ങൾ നിറഞ്ഞൊരു അന്തരീക്ഷമാണ് പല ഇടങ്ങളിലും ഉള്ളത്. ഇപ്പോൾ മെൽബണിലായാലും സിഡ്നിയിലായാലും മറ്റു പ്രദേശങ്ങളിലെല്ലാം കാട്ടുതീയെ തുടർന്നുള്ള ഈ ഒരു പുകപടലം വളരെ കൂടുതലാണ്. ഈ സമയത്ത് പല ദിവസങ്ങളിലും ചൂടുള്ള ദിവസങ്ങളുമുണ്ട്. ഈ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് തടയാനും സാധ്യമല്ല പലപ്പോഴും. എന്നിരുന്നാലും ഒരു സുരക്ഷ കണക്കിലെടുത്ത് പുക വീടിനകത്തേക്ക് എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ടോ?
നമ്മളുടെ വീട്ടിലുള്ള എയർ കണ്ടീഷനെ ആശ്രയിച്ചിരിക്കും. അതായത് ഇൻ ഓസ്ട്രേലിയ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പല ടൈപ്പുള്ള എയർ കണ്ടീഷൻസ് ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇവാപറേറ്റീവ് കൂളേഴ്സ്, പിന്നെ റെഫ്രിജറേറ്റീവ് ടൈപ്പ് എയർ കണ്ടീഷനിങ്. അപ്പൊ ഇത് ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ്.
ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള എയർ കണ്ടീഷനുകളാണ് പൊതുവെ നമ്മൾ ഓസ്ട്രേലിയൻ വീടുകളിൽ കാണുന്നത്? അതും ഏതൊക്കെ തരത്തിലുള്ള എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കുമ്പോഴാണ് പുറത്തുനിന്നുള്ള വായു അകത്തേക്ക് വരാൻ സാധ്യതയുള്ളത്? ഇതിൽ നിയന്ത്രിക്കാൻ ഇത് കഴിയുന്നതാണോ, ഒന്ന് വിശദീകരിക്കാമോ?
നമ്മൾ എയർ കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് എയർ കണ്ടീഷൻ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. പല ടൈപ്പ് കോൺഫിഗറേഷനിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷെ രണ്ട് ടൈപ്പ് എയർ കണ്ടീഷൻ എയർ കണ്ടീഷണർ നമ്മൾ ഓസ്ട്രേലിയയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് റെഫ്രിജറേറ്റീവ് ടൈപ്പ് എയർ കണ്ടീഷണേഴ്സ്, പിന്നെ ഒന്ന് ഇവാപറേറ്റീവ് കൂളർ. ഇവാപറേറ്റീവ് കൂളർ വാട്ടറാണ് ഉപയോഗിക്കുന്നത് എയർ കൂൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവാപറേറ്റീവ് കൂളറാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നെങ്കിൽ അത് നമ്മൾ ഈ സ്മോക്കി എയർ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം അത് ഈ ഇവാപറേറ്റീവ് കൂളർ എല്ലാ സമയത്തും ഔട്ട്സൈഡ് എയർ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവാപറേറ്റീവ് എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കാൻ സൂട്ടബിൾ അല്ല ഈ സാഹചര്യത്തിൽ?
ഈ സാഹചര്യത്തിൽ യെസ്, ഇവാപറേറ്റീവ് എയർ കണ്ടീഷനേഴ്സ് സൂട്ടബിൾ അല്ല. രണ്ടാമത്തെ തരം നമ്മുടെ ആൾക്കാർക്ക് വളരെ സുപരിചിതമായ സ്പ്ലിറ്റ് യൂണിറ്റുകൾ, പിന്നെ വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷനേഴ്സ്. ഈ വിൻഡോ എയർ കണ്ടീഷനേഴ്സും സ്പ്ലിറ്റ് യൂണിറ്റ്സും നമ്മൾ റെഫ്രിജറേറ്റീവ് ടൈപ്പ് എയർ കണ്ടീഷനേഴ്സിലാണ് പെടുന്നത്. അതില് വാൾ ഹങ് സ്പ്ലിറ്റ് യൂണിറ്റ്സ്, അതായത് നമുക്കിപ്പോ വീടിന്റെ ഉള്ളില് എയർ കണ്ടീഷണർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ ഇൻഡോർ യൂണിറ്റ് ഓൺ ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അത് മോസ്റ്റ്ലി വാൾ ഹങ് സ്പ്ലിറ്റ് യൂണിറ്റ് ആയിരിക്കും. ആ യൂണിറ്റ് വളരെ സേഫ് ആണ് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാനായിട്ട്. കാരണം അത് ഔട്ട്സൈഡ് എയർ ഒരിക്കലും വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നില്ല, അത് റീസർക്കുലേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷണറിൽ അതിൽ കൺട്രോൾ പാനലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം, ഔട്ട്സൈഡ് വെൻറ്റ് ഓപ്പൺ ഓർ ക്ലോസ്. അപ്പോൾ അതിലെ ഔട്ട്സൈഡ് എയർ വെൻറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അത് ക്ലോസ് ആക്കിയിരിക്കണം നമ്മൾ ഈ സമയത്ത് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷണർ ആണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ ലീക്ക് ഉണ്ടോ, അതായത് ഔട്ട്സൈഡായിട്ട് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, അത് വളരെ സീലാക്കിയിരിക്കണം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം നമ്മുടെ വിൻഡോ ഡോർസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്സൈഡ് എയർ ഉള്ളിലേക്ക് വീട്ടിലേക്ക് വരാമെന്നുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അടച്ചിരിക്കണം.
അപ്പോൾ വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷനിങ് സാധാരണ ഒന്നിൽ കൂടുതൽ മുറികളിലൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ ഉണ്ടാവുക?
മാത്രമേ ഉണ്ടാകും, ചിലപ്പോ മോർ ദാൻ വൺ റൂമിലും എയർ കണ്ടീഷണേഴ്സ് ഉണ്ടാവാം വിൻഡോ ടൈപ്പ്.
ഓക്കെ, അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിന്റെ ഔട്ട്സൈഡ് എയർ ക്ലോസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മസ്റ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കണം അല്ലേ?
അതെ, അത് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ.
ഓക്കെ,
മറ്റൊരു കോമൺ എയർ കണ്ടീഷണർ, അതായത് ടൈപ്പ് ഓഫ് എയർ കണ്ടീഷണർ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് മൾട്ടി ഹെഡ് സ്പ്ലിറ്റ് സിസ്റ്റം. അതായത് ഔട്ട്സൈഡിൽ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇൻസൈഡിൽ പല റൂമുകളിലായിട്ടും ഇൻഡോർ യൂണിറ്റ്സ് ഉണ്ടാവും.
അത് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം എയർ കണ്ടീഷനും അതുപോലെ തന്നെ ഇവാപറേറ്റിംഗ് സിസ്റ്റം അതിലേതെങ്കിലും വിഭാഗത്തിലാണോ ഇത് പെടുന്നത്?
അത് റെഫ്രിജറേറ്റീവ് സിസ്റ്റത്തിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു റൂമിൽ നമുക്ക് എയർ കണ്ടീഷണർ യൂണിറ്റ് കാണാമെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി സ്പ്ലിറ്റ് സിസ്റ്റം ആണ്. പക്ഷെ അതൊരു സിംഗിൾ യൂണിറ്റ് സ്പ്ലിറ്റ് സിസ്റ്റം ആണ്. ഇനി ഇതുപോലെ മൾട്ടി യൂണിറ്റ് മൾട്ടി ഹെഡ് സ്പ്ലിറ്റ് സിസ്റ്റം, അതായത് മൾട്ടിപ്പിൾ റൂംസിൽ ആ സെയിം സിസ്റ്റത്തിന്റെ ഇൻഡോർ യൂണിറ്റ്സ് എല്ലാം ഉണ്ടാവും വാളുന്ന്. അതിനാണ് ഈ മൾട്ടിപ്പിൾ മൾട്ടി ഹെഡ് സ്ലിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതും സേഫാണ്. മൾട്ടി ഹെഡും സിംഗിൾ ഹെഡും ഇത് സെയിം സിസ്റ്റം തന്നെയാണ്, പക്ഷെ ഒരെണ്ണം വളരെ വലിയ കപ്പാസിറ്റി ഉള്ളതാണ്, വീടിന്റെ പല റൂമുകളും കൂടി ചെയ്യാൻ പറ്റും. സിമ്പിൾ മൾട്ടി സിംഗിൾ ഹെഡ് സിസ്റ്റം ആണെങ്കിൽ ഒരു റൂമിലേക്കായിരിക്കും മിക്കവാറും അത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് പ്രധാനമായിട്ട് രണ്ട് വിഭാഗമാണുള്ളത്, ഒന്ന് റെഫ്രിജറേറ്റിംഗ് വിഭാഗത്തിലുള്ള എയർ കണ്ടീഷനുകൾ, അതുപോലെ തന്നെ ഇവാപ്പറേറ്റീവ് ആയിട്ടുള്ളത്. ഇത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾക്ക് അത്ര എയർ കണ്ടീഷനിങ്ങളെ പറ്റി അധികം ധാരണയില്ലാത്തവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക, അറിയാൻ കഴിയുക ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്?
നമ്മളുടെ വീടിന്റെ ഉള്ളിലുള്ള എയർ കണ്ടീഷനിങ് ഏത് ടൈപ്പാണെന്ന് അറിയുന്നില്ലെങ്കിൽ മാനുവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും അത് ഇവാപറേറ്റീവ് കൂളർ ആണോ അത് റെഫ്രിജറേറ്റീവ് ടൈപ്പ് കൂളിംഗ് ആണോ എന്നുള്ളത്. നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള എയർ കണ്ടീഷനിങ് ഏത് ടൈപ്പാണെന്ന് അറിയുന്നില്ലെങ്കിൽ ഒരു എയർ കണ്ടീഷണർ എക്സ്പേർട്ടിനോട് ബന്ധപ്പെട്ടിട്ട് അത് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇവാപറേറ്റീവ് കൂളർ ആണെങ്കിൽ ഇത് വീടിന്റെ റൂഫിന്റെ മുകളിലായിരിക്കും ഈ യൂണിറ്റ് സാധാരണ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് അല്ലാത്ത ഇവാപറേറ്റീവ് കൂളർ ഉണ്ടാവും വീടിന്റെ സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കാം. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവന്നിരിക്കുന്നത് റൂഫിന്റെ മുകളിലാണ്, അതൊരു ഇൻഡിക്കേഷനാണ്. പക്ഷെ ഇത് അറിയുന്നില്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിനോട് ബന്ധപ്പെട്ട് ഇത് കൺഫേം ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്.
ഓക്കെ, ഇനി ഇപ്പോൾ ചൂടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, പല ദിവസങ്ങളിലും പുക നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ പല ദിവസങ്ങളിലും തണുപ്പുള്ള ദിവസങ്ങളും ഉണ്ട്, അപ്പോൾ ഹീറ്റേഴ്സ് ഓൺ ചെയ്യാറുണ്ട്, അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
അഗൈൻ, മോസ്റ്റ് കോമൺ ഹീറ്റിംഗ് ഡക്റ്റഡ് ഗ്യാസ് ഹീറ്റിംഗ് ആണ് നമ്മുടെ വീടുകളിൽ പല സ്ഥലത്തും കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ റെഫ്രിജറേറ്റഡ് റിവേഴ്സ് സൈക്കിൾ ഹീറ്റിംഗ്, അതായത് നമ്മളുടെ എയർ കണ്ടീഷനും ഉപയോഗിക്കുന്ന അതേ എക്യൂപ്മെന്റ് തന്നെ ഹീറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ റെഫ്രിജറേറ്റീവ് എയർ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടുള്ള ഹീറ്റിംഗ് ആണെങ്കിൽ, അതായത് റിവേഴ്സ് സൈക്കിൾ എന്നാണ് പലരും അതിനെ പറയുക, അപ്പൊ ആ യൂണിറ്റ് ആണെങ്കിൽ അഗെയിൻ നമുക്ക് സേഫ് ആണ്, അത് ഒട്ടും ഔട്ട്സൈഡ് എയർ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരില്ല. പിന്നെ ഡക്റ്റഡ് ഗ്യാസ് ഹീറ്റിംഗ്, അത് റൂഫിന്റെ മുകളിലാണ്, സോറി നമ്മുടെ സീലിംഗിന്റെ മുകളിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക യൂഷ്വലി. അവിടെയും ഇൻസ്റ്റാളേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കാരണം മോസ്റ്റ് ഓഫ് ദി ഡക്റ്റഡ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ എയർ ഈ ഹീറ്റിംഗ് യൂണിറ്റിലേക്ക് ഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മളുടെ റൂമുകളിലേക്കും ഡക്ട് വഴിയാണ് ഹീറ്റിംഗിന്റെ എയർ ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ നമുക്ക് സേഫ് ആണ് ഈ ഹീറ്റിംഗ് നമുക്ക് റൺ ചെയ്യാനായിട്ട്. പക്ഷെ എന്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിന്റെ സീലിംഗിന്റെ മുകളിലുള്ള എയർ മോർ എക്സ്പോസ്ഡ് ടു ഔട്ട്സൈഡ് എയർ, കാരണം നമ്മുടെ വീടിന്റെ ടൈൽസിനുള്ളിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ സീലിംഗിന്റെ മുകളിലുള്ള എയർ എപ്പോഴും കുറച്ചും കൂടി പൊളൂട്ടഡ് ആയിരിക്കും. നമ്മള് സീലിംഗിന്റെ അടിയിലാണ് നമ്മളുള്ളത്. ഇപ്പൊ സീലിംഗിന്റെ അടിയിൽ വളരെ പ്യുവർ എയർ ആയിരിക്കും, പക്ഷെ സീലിംഗിന്റെ മുകളിൽ അത്ര പെർഫെക്റ്റ് എയർ ആയിരിക്കില്ല. അപ്പൊ ഈ ഡക്റ്റഡ് ഹീറ്റിംഗ് സിസ്റ്റത്തിന് ചെറിയൊരു വെന്റ് റൂഫിന്റെ സീലിംഗിന്റെ മുകളിൽ നിന്നുള്ള എയർ എടുക്കാനായിട്ട് ഉള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോ അത് ഇഫ് ദേർ ഇസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് സം എയർ ഫ്രം ദ സീലിംഗ് സ്പേസ്. അപ്പൊ അത് കുറച്ചും കൂടി പൊള്യൂട്ടഡ് ആയതുകൊണ്ട് ബെറ്റർ ഇഫ് ഇറ്റ് ഇസ് എ ഡക്റ്റഡ് ഹീറ്റിംഗ് സിസ്റ്റം.
ജോൺസൺ, പ്രത്യേകിച്ച് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മെയിന്റനൻസ് കാര്യത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നത് സഹായിക്കുമോ?
ഇപ്പൊ ഇവാപറേറ്റീവ് കൂളർ ആണെങ്കിൽ ഞാൻ നേരത്തെ റെക്കമെൻഡ് ചെയ്തതുപോലെ അത് റൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. പിന്നെ സ്പ്ലിറ്റ് യൂണിറ്റ് വീട്ടിലുള്ളവർക്ക് അതിന്റെ ഇൻഡോർ യൂണിറ്റിന്റെ ഫിൽട്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ സാഹചര്യത്തിൽ. കാരണം ഇനി എന്തെങ്കിലും കുറച്ച് കണ്ടാമിനേഷൻ നമ്മുടെ എയർ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫിൽട്ടറിലൂടെ നമുക്കത് കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യാൻ പറ്റും.
ഇനി ഒരു കാര്യം കൂടി ഇതിൽ ചോദിക്കാനുള്ളത്, ഈ പുക നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇപ്പോൾ എത്ര കാലം നീണ്ടു നിൽക്കും നമുക്ക് വ്യക്തതയില്ല, അത് തുടരുകയാണെങ്കിൽ എന്തെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും?
ഇപ്പൊ രണ്ടു ദിവസം ഒരു ദിവസമൊക്കെ സ്മോക്ക് എയർ വന്നാലും നമ്മുടെ വീടിന്റെ ഉള്ളില് ഓൾമോസ്റ്റ് ക്ലിയർ എയർ തന്നെയായിരിക്കും. പക്ഷേ വളരെയധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ കെയർ ഫോർ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഒരു വീക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ള എയർ സ്ലോലി കണ്ടാമിനേറ്റ് ചെയ്യും, അതിന് നമ്മൾ എത്രയൊക്കെ അടച്ചിട്ടാലും അത് സംഭവിക്കും. അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ നല്ലൊരു സജഷൻ ഉള്ളത് എയർ പ്യൂരിഫയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ എയർ പ്യൂരിഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്മോക്കി എയർ ക്ലീൻ ചെയ്ത് ചെയ്യാൻ പറ്റും.
ജോൺസൺ, ഇപ്പോൾ വീടിന്റെ കാര്യത്തിൽ വീട്ടിൽ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, ഇനിയിപ്പോ കാറിന്റെ അകത്താണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
കാറിനകത്താണെങ്കിൽ നമ്മൾ എയർ കണ്ടീഷൻ ഇല്ലാതെ നമുക്ക് അധിക നേരം എയർ കണ്ടീഷൻ ഇല്ലാതെ ചൂടുള്ള സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കുക വളരെ പ്രയാസമാണ്. അപ്പോ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എയർ റീസർക്കുലേഷൻ മോഡിലിട്ടിട്ട് എയർ കണ്ടീഷൻ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ കാറിന്റെ ഉള്ളിലേക്ക് വളരെ മിനിമം പ്രഷർ മാത്രമേ കടക്കുകയുള്ളൂ. അപ്പോൾ റീസർക്കുലേഷൻ മോഡ് എന്ന് പറയുന്നത് അത് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കാറിന്റെ മാനുവൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് റീസർക്കുലേഷൻ മോഡ്. മിക്ക കാറുകളിലും അത് കാണിച്ചിട്ടുണ്ടാവും വിത്ത് എൻ ആരോ ത്രൂ ഇൻസൈഡ് ദ കാർ. അതിൽ ആ മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് എയർ വളരെയധികം കുറയ്ക്കാൻ പറ്റും കാറിന്റെ ഉള്ളിലേക്ക് വരും.
എന്തായാലും ശ്രീ ജോൺസൺ കാണുകടൻ, വളരെയധികം നന്ദി ഈ വിഷയത്തെക്കുറിച്ച് SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന്.
താങ്ക് യു.